Christ, beloved children in Christ. First of all, I express my sincere thanks to this congregation. You are a nice place of welcome. This is the first time after the formation of the congregation I came here. I appreciate and congratulate your fellowship. രണ്ട് മാസം കൊണ്ട് ഇത്രയും പുരോഗതി നിങ്ങൾ പ്രാപിച്ചതോർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു മനോഹരമായുള്ള പള്ളി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കർത്താവ് പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ഡോണ്ട് ബി അഫ്രെയ്ഡ് ലിറ്റിൽ ഫ്ലോക്ക്. പിതാവായ ദൈവം രാജ്യം നിങ്ങൾക്ക് നൽകാനായിട്ട് പ്രസാദിച്ചിരിക്കും. അതുകൊണ്ട് ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ദൈവം നിങ്ങൾക്കൊരു പക്ഷേല് ഈ പള്ളി തിരുവാനായിട്ട് പ്രസാദിച്ചിരിക്കുകയാണെന്നുള്ള വിചാരം. മനോഹരമായൊരു പള്ളി സാഹിത്യങ്ങൾ. അതുകൊണ്ട് ഒന്നിച്ച് നാം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ എപ്പോഴും നല്ലതാണ്. ഞാൻ 2011 ഞങ്ങളിവിടുന്ന് ഓസ്റ്റിനിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഡിട്രോയിറ്റ് പള്ളിയിൽ ഒരു പ്രാവശ്യം വന്ന് സർവീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഡിട്രോയിറ്റ് പള്ളിയിൽ നിന്ന് ലഭിച്ചതായുള്ള കൂട്ടായ്മയ്ക്ക് നന്ദി അർപ്പിക്കുകയാണ്. അന്നത്തെ പഴയ പല മുഖങ്ങൾ ഉണ്ട്. നിങ്ങളെ ഒന്നുകൂടെ കാണുവാനായിട്ട് സാധിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നിർമ്മലിന്റെയും സോഫിയുടെയും സുനിലിന്റെയും സോനയുടെയും ചിന്തപ്രകാരം സുനിലിന്റെ കുഞ്ഞിന്റെ മാമോദി സർമാനിച്ച് ഞങ്ങളെ ഇന്നലെ എത്തിയതാണ്. ഇന്ന് വൈകിട്ട് മടങ്ങിപ്പോകും. അപ്പോൾ അതോടനുബന്ധിച്ച് ഇവിടെ സർവീസ് സംബന്ധിപ്പാൻ എടുക്കുവാനായിട്ട് ക്രിസ്റ്റഫർ അച്ഛന് അവസരം തന്നു. അച്ഛനോടും ഇടയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ക്രിസ്റ്റഫർ അച്ഛൻ്റെ വൈഫ് എൻ്റെ പഴയ ഇടവാങ്ങാണ്. കൊച്ചമ്മയുടെ വികാരിയായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ 4 വർഷം സേവനം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ടെന്നുള്ള പ്രത്യേകം ഓർപ്പിക്കുന്നു. ഗായസംഘം ചെറിയ ഫോർമേഷനാണ്. ഇത്രയും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയൊക്കെ പുരോഗമിച്ചതിൽ നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. നല്ലൊരു ഭാവിയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരവാഗത ഒരു പോരായ്മ ഞാൻ കണ്ടത്, നമ്മുടെ പള്ളിയുടെയൊക്കെ ഒരു സിസ്റ്റമാണ്, ഈ വരുന്നവരവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിരിക്കും. ഒരു ക്ലോസ്നെസ്സാണ് എപ്പോഴും ഈ വർഷിപ്പിനും ഞങ്ങൾക്ക് പ്രസംഗിക്കുമ്പോഴും നിങ്ങളെ ഒരു ഐ കോണ്ടാക്ട്. ഇപ്പം 4 അയലുണ്ട്, അതിനൊക്കെ ആൾ നമുക്കില്ലല്ലോ. അപ്പം നിങ്ങൾ എത്രമാത്രം അച്ഛന്മാർ പറഞ്ഞാലും നിങ്ങൾ വന്നവർ വരുന്നവർ അങ്ങ് കുറേ ഇരിക്കും. അവിടെ ഇവിടെ അവിടെ 4 ഇവിടെ 4 ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഈ 2 മിഡിൽ അയൽ ഫുൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. വേക്കൻ്റ് ഞങ്ങൾ ശൂന്യതയെ കണ്ട് പ്രസംഗിക്കുകയല്ല, ഒരു ഐ കോണ്ടാക്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ കുറയിരിക്കുന്നതുകൊണ്ട് വേണ്ടി വന്നാൽ ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മെയിനായിട്ട് ഈ 2 അയൽ മിഡിൽ അത്യാവശ്യമില്ല. ഇപ്പോൾ അത് ഉപയോഗിക്കേണ്ടത് മനസ്സിലായി. അതിനൊക്കെ നമ്മളാളായിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് സഹകരിച്ചാൽ. ഇന്നലെ ബാപ്റ്റിസ്റ്റ് ഇതുപോലെ 4 അയലിലൊക്കെ ഇരിക്കുകയാണ്. ഞാനൊന്ന് പറഞ്ഞു, എല്ലാ ആൾക്കാരും വന്ന് 2 അയലിലും ഓക്കുപ്പ് ചെയ്യും. എന്തൊരു സന്തോഷമായിരുന്നു മനസ്സിലായി. ആ സർവീസൊക്കെ എടുക്കാനായി. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്നാൽ, ചിതറി പാർത്തിരുന്നാൽ നമുക്ക് ഞങ്ങൾക്കൊരു ഒരു ക്ലോസ്നെസ് കിട്ടുകയുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും അത് ഓർക്കുന്നതെല്ലാം നല്ലതാണ്. അവിടെ ആൾക്കാരൊക്കെ മാറിയിരിക്കുന്നത് സന്തോഷം. നിങ്ങൾ ഇത്രയും കോപ്പറേറ്റ് ചെയ്യുന്ന നല്ല മനുഷ്യരാണ് മനസ്സിലെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭാവിയിലും എപ്പോഴും അച്ഛന്മാരൊക്കെ പറയിപ്പിക്കാൻ നിവൃത്തി ഉള്ളിടത്തോളം ഈ 2 അയൽ ഉപയോഗിക്കുക. ദയിക്കാം. നമ്മൾ ഇപ്പം ഈ ഡിട്രോയിറ്റ് പറ്റിയ ഒരു അപകടം എന്ന് പറയുന്നത് ആദ്യം വരുന്നവർ പുറകിലത്തെ 2 ബെഞ്ച് അങ്ങ് ഓക്കുപ്പ് ചെയ്യും മനസ്സിലെ. നിങ്ങൾ പറയാം അവിടെ സീറ്റില്ലാട്ട് ഞാനും 5-6 വർഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സീറ്റുണ്ട്, ഫ്രണ്ടിൽ വന്ന് ഇരിക്കുകയില്ല, ഇടയ്ക്ക് ഒത്തിരി ഗ്യാപ്പ് കാണും. അതുകൊണ്ട് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് വളരെ പുരോഗമിക്കണം. ആ ഒരു പോരായ്മ ഞാൻ ഇന്ന് കണ്ടുള്ളൂ. എവറിഥിങ് ഈസ് ഓക്കെ. ഈ അപ്രീഷിയേറ്റ് യുവർ യൂണിറ്റി. നിങ്ങളെയും വളരെ ഭാവി 36 മെമ്പേഴ്സിലായപ്പോൾ 43. അതുകൊണ്ട് ഇത് ഒരു ചെറിയ ആട്ടിൻകൂട്ടമേ. യു ആർ ലിറ്റിൽ ഫ്ലോ, ഡോണ്ട് ബി അഫ്രേഡ്. ദ ഗോഡ് ഓഫ് ഹെവൻ ഹാസ് പ്ലീസ് ടു ഗീവ് യു ദ കിങ്ഡം ഓഫ് ഗോഡ്. അവിടെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. അതോർത്ത് നമുക്ക് ജീവിക്കാം. ഇന്ന് ഇവിടെ 10:30 മുമ്പ് എല്ലാം തീർക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ കമ്പി വാചകത്തിലൊക്കെ പറയാനൊക്കും നിങ്ങൾക്കും നല്ലതാണ്. അങ്ങനെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് അച്ഛന്മാരെ അധികം ഒന്നും വീട്ടിൽ കൊണ്ട് പോകാൻ ഒക്കെയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. 10:30 നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് വല്ലപ്പോഴും സമയം കിട്ടുന്നത് അല്പസമയമൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായാലും ഞാൻ അതിന് മുൻപേ നിർത്താനായിട്ടൊക്കെ ശ്രമിക്കാം. നീണ്ടുപോയെങ്കിലും നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. ഈ അച്ഛൻ എളുപ്പം സ്റ്റോപ്പ് ചെയ്യണം. ഞങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകും പ്രാർത്ഥിച്ചോണം എളുപ്പം സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. മനസ്സിലായി? അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ 4 വേദഭാഗങ്ങളാണ് വായിച്ച് കേട്ടത്. ഇന്നത്തെ ചിന്തയെന്ന് പറയുന്നത് പട്ടക്കാർ ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കുവാൻ ക്ഷണിക്കപ്പെട്ടവരാണ്. ദ പ്രീസ്റ്റ് ആർ കോൾഡ് ടു ഫേസ് ദ ഷെയിം ഫോർ ക്രൈസ്റ്റ് സേക്ക്. ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് പട്ടക്കാരെന്നുള്ളതാണ് ഇന്ന് സഭയുടെ തീം. അതിന് സെലക്ഷൻ വെച്ച 4 വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ആ 4 വേദഭാഗങ്ങളിലും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയാൻ വയ്യ. 4 വേദഭാഗങ്ങളിലും അതായിരുന്നു എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. കുറിവാക്യമായിട്ട് സുവിശേഷമായിട്ട് നാം വായിച്ച ലൂക്കോസിന്റെ 10:1-9 വാക്യങ്ങളാണ്. അതിൽ 1-2 വാക്യങ്ങൾ പ്രധാനമായിട്ട് ദി ഹാർവസ്റ്റ് ഈസ് പ്ലെന്റിഫുൾ ബട്ട് ദി വർക്കേഴ്സ് ആർ ഫ്യൂ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാര് ചുരുക്കമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:21 വാക്യം, ജീസസ് സെഡ് ആസ് ദ ഫാദർ ഹാസ് സെൻഡ് മീ ഈവൻ സോ ഐ സെൻഡ് യു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ആസ് ദ ഫാദർ ഹാസ് സെൻഡ് മീ ഈവൻ സോ ഐ സെൻഡ് യു ഇൻ ടു ദ വേൾഡ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 1 പത്രോസ് 2:9 1 പീറ്റർ 2:9-10 അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിതവർഗം, സ്വന്ത ജനം, വിശുദ്ധ വംശമാകും. മുൻപേ നിങ്ങൾ ജനമില്ലാത്തവരെ, ഇപ്പോൾ ദൈവത്തിന്റെ ജനം. നൗ യു ആർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. മുൻപേ നിങ്ങൾ കരുണ ലഭിക്കാത്തവർ, ഇപ്പോൾ നിങ്ങൾ കരുണ ലഭിച്ചു. ഇതാണ് ഇന്നത്തെ ചിന്തയായിട്ട് ഞാൻ നിങ്ങളുടെ മുൻഭാഗം വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എത്രയും വേഗം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നീൻ വാചനം ധ്യാനിക്കുമ്പോൾ ഹൃദയം ആശ്വസിക്കൂരിരുളേ താഴ്വരയിൽ ദേവമാദ നേന്മൊഴികൾ ർത്താവേ, തിരുവനന്തപുരത്തിലെ ആഴമായ സത്യങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബോധങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും വിചാരങ്ങളെയും വാക്കുകളിൽ നിന്റെ ആത്മാവിനെ ധരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 4 ലെസനാണല്ലോ നാം വായിച്ചു കേട്ടത്. അതിലൊന്നാമത്തെ ലെസനിലുള്ളത് പ്രധാനമായുള്ള ചിന്ത പുരോഹിതന്മാരെ പ്രതിഷ്ഠിച്ചത്, കോൺസെക്രേഷൻ ഓഫ് ദ പ്രീസ്റ്റ്, എങ്ങനെയാണ് പട്ടക്കാരെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. 2 പാഠത്തില് ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, നിങ്ങൾ ദൈവത്തിന്റെ അനുകാരികളായിരിക്കും. വിശ്വാസമത്വം നിങ്ങൾ ദൈവത്തിന്റെ ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഓർ ഗോഡ്. 3 വേദഭാഗത്തിൽ നാം കാണുന്നത് പൗലോസ് അപ്പസ്തോലന് തന്റെ കഷ്ടതയിലെ ദുഃഖങ്ങളിലെ സഹനങ്ങൾ മാത്രമേ പ്രശംസിപ്പാൻ ഉണ്ടായിരുന്നുള്ളൂ. പോൾ ബോസ്റ്റ് എബൌട്ട് ഹിസ് സഫറിങ്സ്, തന്റെ സങ്കടങ്ങളിലെ ദുഃഖങ്ങളിൽ മാത്രമേ പ്രശംസിപ്പാൻ ഇടയുണ്ട്. 4 ലെസൺ ഗോസ്പിൽ നാം വായിച്ചു കേട്ടത് കർത്താവ് 70 വരെ അയച്ചു.
തനിക്ക് മുൻപായിട്ട് വിവിധ പട്ടണങ്ങളിലേക്ക് അയച്ചു, ഈ രണ്ടിരണ്ടായിട്ട് അയച്ചു എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കും, ആ ഹൂ ഈസ് എ പ്രീസ്റ്റ്, ഒരു പട്ടക്കാരൻ ആരാ? ഒരു പട്ടക്കാരൻ എന്ന് പറയുമ്പോൾ ലാറ്റിൻ വേർഡില് പൊന്തീസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പാലം പണിയുന്ന, ബ്രിഡ്ജ് ബിൽഡറാണ്. ഒരു പട്ടക്കാരൻ എന്ന് പറയുന്നത് പാലം പണിയുന്ന, നമുക്ക് പാലത്തിന്റെ ഉപയോഗം അറിയാം, രണ്ട് കരകള് ബന്ധിപ്പിക്കുക, അക്കരെ ഇക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പട്ടക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ദൈവവും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ വലിയൊരു ദൗത്യമാണ് കർത്താവ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബ്രിഡ്ജ് ബിൽഡർ, പാലം പണിയുന്നവൻ ആണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ചർച്ച്? അപ്പോൾ ചർച്ച് എന്താണ്? സഭ എന്താണ്? സഭ എന്ന് പറയുമ്പോൾ വിളിച്ച് വേറിരിക്കപ്പെട്ട വിശ്വാസികളുടെ ഒരു സമൂഹമാണ് സഭ. ഗ്രീക്കിൽ എക്ലേസിയ എന്ന് പറയും. വിളിച്ച് എന്തിനു വേണ്ടിയാണ്? ലോകത്തിലെ നീതി നിറവേറ്റുവാനായിട്ട്, പ്രഖ്യാപിക്കുവാനായിട്ട് വിളിച്ച് വേറിരിക്കുന്ന ഒരു കൂട്ടമാണ് സഭ, കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി. ഡിട്രോയിറ്റിൽ നമ്മളെ ഇവിടെ വിളിച്ച് വേറിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റിയാണ്, വിശ്വാസ സമൂഹമാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തു സഭയ്ക്കാണ് പൗരോഹിത്യ ശുശ്രൂഷ നൽകിയത്. പൗരോഹിത്യ ദൗത്യം എന്ന് പറയും, സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ചർച്ച് എന്ന് പറയുന്നത് പുതിയ നിയമത്തിലും പഴയ കാണുന്ന ദൈവത്തിന്റെ ജനം, പീപ്പിൾ ഓഫ് ഗോഡാണ് സഭ. ദൈവജനം എന്നുള്ളത് പീപ്പിൾ ഓഫ് ഗോഡ്. ഈ പീപ്പിൾ ഓഫ് ഗോഡില് പട്ടക്കാരും അൽമായക്കാരും വ്യത്യസ്തരല്ല, തുല്യരാണ്. മനസ്സിലായി? പട്ടക്കാരും. അതുകൊണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷ, പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത് പട്ടക്കാരെയോ പാസ്റ്റേഷനെയോ മാത്രമല്ല, സഭാ ജനത്തെ മൊത്തമായിട്ട്, ദ പീപ്പിൾ ഓഫ് ഗോഡ്, യു ആർ ദ ലാവോസ്, ദൈവത്തിന്റെ ജനമാർ എന്നുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കേണ്ട അത്രേ. അതുകൊണ്ട് പട്ടക്കാരെന്നും അമ്മായക്കാരെന്നും ജനത്തെ രണ്ടായിട്ട് തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ദൈവത്തോടൊത്ത് നിൽക്കുന്നവന് അടുത്ത് നിൽക്കുന്നതാണ് പട്ടക്കാരൻ. അപ്പൊ ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, ഈ ദൗത്യമാണ് കർത്താവ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതില് നമ്മൾ തുല്യരാണ് എന്നുള്ള ഒരു മാമോദിസ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും സ്നാനമേറ്റവരാണ്, മാമോദിസ ഏറ്റവരാണ്. മാമോദിസ എന്നല്ല ഞാൻ പറഞ്ഞതാണ്, മാമോദിസ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഓർഡിനേഷൻ ഓഫ് ദ ചർച്ച്, ആദ്യത്തെ പട്ടം കൂടെയാണ്. മനസ്സിലായി? You all people are the ordained ministers of the church. നിങ്ങളെല്ലാവരും രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് priesthood of all believers, അതാണ് പുതിയ നിയമ ചിന്ത എന്ന് പറയുന്നത്. പട്ടക്കാരുടെ, ഞങ്ങളുടെ ഫങ്ഷണൽ നേച്ചർ ഓഫ് വർക്ക് ഈസ് ഓൺലി ഡിഫറൻറ്റ്. നമ്മുടെ എല്ലാം ദൗത്യം എന്ന് പറയുന്നത് ഈ പൗരോഹിത്യ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും പുരോഹിതന്മാരും പുരോഹിതയാണ്. പഴയ പുതിയ വേദപുസ്തകത്തിൽ കാണുന്നത് പുരോഹിതൻ എന്ന് പറയുന്നത് ഇടയനാണ്, ഷെപ്പേഡാണ്. ഇടയന്റെ ചുമതല എന്താ? ആടുകളെ സംരക്ഷിക്കുക, നയിക്കുക, പരിപാലിക്കുക, അപകടങ്ങളിൽ രക്ഷിക്കുക എന്നുള്ളത്, അതൊക്കെയാണ് പട്ടക്കാരുടെ ദൗത്യം. അത് സഭയെ, അച്ഛന്മാരെയും മെത്രാന്മാരെയും പാസ്റ്റേഴ്സിനെയും മാത്രമല്ല, എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് അപ്പോസ്തലം പറയുന്നത്, നിങ്ങൾ ആരാണ്? ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2:9-10, ഒന്ന് പത്രോസ് 2:9-10, നിങ്ങൾ ആരാണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവർ. യു ആർ കോൾ ഫ്രം വെയർ? You were under the darkness, out of darkness, to where? എവിടേക്ക് അവിടേക്കപ്പെട്ടിരിക്കുന്നത്? അത്ഭുത പ്രകാശത്തിലേക്ക്. അന്ധകാരത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ കരുണയാൽ വിളിച്ചേർക്കുന്ന അത്ഭുതപ്രകാശത്തിലേക്കാ. ടു വെയർ, ഫ്രം വെയർ ടു വെയർ, ഫോർ വാട്ട്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കോളിംഗ്? നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ടു ഡിക്ലെയർ ഈസ് ദ പ്രൈസ് ഓഫ് ഗോഡ്, വണ്ടർഫുൾ ആക്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ഡിക്ലെയർ ചെയ്യാനായിട്ട് എന്നെ നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് യു ആർ കോൾഡ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. ഫോർ വാട്ട്? ടു ഡിക്ലെയർ ദ വണ്ടർഫുൾ പ്രൈസസ് ഓഫ് ഗോഡ്. ഇതാണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശം. അതിൽ ഹൂ ആർ യു? ഞാൻ നിങ്ങൾ ആരാണ്? രാജകീയ പുരോഗതി നമ്മൾ ആരാണ്? ഞാനും നിങ്ങളും ആരാകുന്നു എന്നുള്ളത്, അതായത് നിങ്ങൾ യു ആർ എ ചോസൺ റേസ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനം, രാജകീയ പുരോഹിതവർഗം, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഹിസ് ഓൺ പീപ്പിൾ, സ്വന്തം ജനം, ദ ഹോളി നേഷൻ, വിശുദ്ധവർ. നമുക്ക് നാല് ആഡ്ജക്റ്റീവ്സാണ് പറയുന്നത്. ഞാൻ നിങ്ങൾ ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, രാജകീയ പുരോഹിതൻ. ഞാൻ പറഞ്ഞല്ലോ, പുരോഹിതൻ നമ്മളെല്ലാം രാജകീയ സ്നാനപ്പെട്ട മാമോദീസ ഏറ്റിരിക്കുന്ന എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്, റോയൽ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്. ദൈവത്തിന്റെ ജനം, സ്വന്തം ജനമാണ്. അതുമാത്രമല്ല, ദ ഹോളി നേഷൻ, വിശുദ്ധ വംശമാണ് എന്നുള്ളതാണ്. ഈ ലോകത്തില് ദേർ ആർ ഫോർ ടൈപ്സ് ഓഫ് പീപ്പിൾ, നാല് വിധത്തിലുള്ള ആൾക്കാരാണ്. ഒരിക്കലെ ഒരു 14 വയസ്സുള്ള ഒരു മോനെ നാല് മെറ്റീരിയൽസ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യനെ അവന്, ആ കുഞ്ഞ് നല്ല ക്രിയേറ്റീവായിട്ടുള്ളവർ, അവന് കിട്ടിയ നാല് മെറ്റീരിയൽസ്. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ അവന് ഉണ്ടാക്കിയത്, അതായത് സ്പോഞ്ച് കൊണ്ട്, സ്പോഞ്ച് അറിയാമല്ലോ, സ്പോഞ്ച് കൊണ്ട്, സ്പോഞ്ച് കൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കി. സ്പോഞ്ച് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ വെള്ളത്തിലിട്ടു, ഒരു ടബിൽ വെള്ളമെടുത്ത് വെള്ളത്തിലിട്ടു. എന്ത് സംഭവിച്ചു കാണും? സ്പോഞ്ച് അടിയിൽ പോയി കാണുമോ? വെള്ളത്തിനടിയിൽ പോയി കാണുന്നില്ല. അതിങ്ങനെ ആ വെള്ളത്തിൻ്റെ ഉപരിവെള്ളത്തിൽ ഇങ്ങനെ ചാടിക്കളിച്ചോണ്ടിരുന്നു. അതിനിടയിൽ അല്പം വെള്ളമൊക്കെ അത് അബ്സോർവ് ചെയ്യും. ഒരു ചെറിയൊരു സൈലന്റ് സ്റ്റീലിംഗ് വേണേ പറയാം അല്ലേ, അധികമൊന്നുമില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ സ്പോഞ്ച്മാൻ കിടക്കുക. രണ്ടാമത്തെ ഒരു മണ്ണുകൊണ്ട് അവന് കിട്ടാൻ സാധ്യത, മണ്ണുകൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കും. ആ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടായി വെള്ളത്തിട്ടപ്പം സംഭവിച്ചു കാണും. എന്ത് സംഭവിച്ചു കാണും? മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന്, മണ്ണുകൊണ്ടുണ്ടാക്കിയതാ, പെട്ടെന്ന് വെള്ളത്തിൽ കണ്ടപ്പോൾ അത് അലിഞ്ഞ് കലങ്ങി, വെള്ളം കലക്കി, മനസ്സിലായി? മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ വെള്ളത്തിൽ കണ്ടപ്പോൾ ആകെപ്പാടെ കലക്കമായി, മനസ്സിലായി? അപ്പോൾ പലപ്പോൾ ചിലപ്പോൾ നമ്മളും അങ്ങനെയുള്ള പുള്ളികളൊക്കെയാണ്, കലക്കം ഉണ്ടാക്കാൻ മിടുക്കരാണ് നമ്മൾ ചിലരൊക്കെ, എല്ലാവരും അല്ല. മൂന്നാമതായിട്ട് പ്ലാസ്റ്റിക് കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കി, പ്ലാസ്റ്റിക് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, അതും വെള്ളത്തിലിട്ടു. യാതൊരു ഭാവവ്യത്യാസമൊന്നുമില്ല. അത് വളരെ മനോഹരമായിട്ട് ആ വെള്ളത്തിൽ വെള്ളമൊന്നും ആഗിരണം ചെയ്തില്ല. പ്ലാസ്റ്റിക് മാൻ, മനസ്സിലായി? വളരെ കേരളം. നാലാമതായിട്ട് ഷുഗർ കൊണ്ട്, പഞ്ചസാര കൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കി. പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ മനുഷ്യന് വെള്ളത്തിട്ട് എന്ത് സംഭവിച്ചു കാണും? എന്ത് സംഭവിച്ചു കാണും? അത് അലിഞ്ഞ് കാണും അല്ലേ, പെട്ടെന്ന് അലിഞ്ഞ് വെള്ളത്തെ മധുരമാക്കിയത്. അപ്പോൾ ഇത് ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ സ്പോഞ്ച്മാനായിരിക്കാം, അല്ലെങ്കിൽ സാൻഡ്മാനായിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാനായിരിക്കാം, അല്ലെങ്കിൽ ഷുഗർമാനായിരിക്കാം. ഇതിലേതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ നിശ്ചയിച്ചാൽ മതി. നമ്മൾ അത് പറയണം, ഞാൻ ആരാണ്? ഹൂ ആം ഐ? അതായത് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് മറ്റുള്ളവർക്ക് മധുരം പകരുക, ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. മധുരം പകരുക, ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വായിലെ വാക്കുകൾ, നമ്മുടെ ഒരു പുഞ്ചിരി, നമ്മുടെ ഒരു സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹീതമായിരിക്കുക എന്നുള്ളതാണ്. ആയതിനാൽ ഹൂ ആമായി, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ് എന്നുള്ളത് ഓർക്കണം. ദൈവം പറയാ, നമുക്കെല്ലാവർക്കും നമുക്ക് രണ്ട് കൈയുണ്ട്, 10 വിരലും ഉണ്ടല്ലേ, അല്ലേ? ഈ വിരലിനിടയിൽ ഒരകലമില്ലേ? ഉണ്ടോ? ഒന്നിച്ചിരിക്കുന്ന വിരലിലും ആർക്കെങ്കിലും ഉണ്ടോ? ദൈവം പറയാ, നമ്മുടെ എല്ലാ വിരലിലും അകലമുണ്ട്. എന്തിനാ ദൈവം ഇത്രയും ഈ മഠത്തിനും കാണിച്ച് ഉള്ള ഈ അകലം തന്നാണ് ദൈവം നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിന് വലിയ പർപ്പസ് ഉണ്ടായിരുന്നു, ചുമ്മാ ഒന്നല്ല. അതായത് പരസ്പരം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ പരസ്പരം നമ്മൾ കൈ ഒന്ന് കോർത്താലേ ഈ അകലം അങ്ങ് വിടും, ആ മാറും ഇല്ലേ? കൈ ഒന്ന് കോർത്ത് നോക്കി അകലം ഉണ്ടാവുമെന്ന് പിന്നെ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അകലം കുറയ്ക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടി നിർത്തിയിരിക്കുകയാണ്. അക്കരെ ഇക്കരെ പറഞ്ഞല്ലോ പാലം പണിയുകയാണ്, അക്കരെ ഇക്കരെ നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മൾ ഇവിടെ ആ കൈകോർത്തിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇന്ന് ക്രൈസ്തവ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം പറയുന്നത് എ ക്രിസ്ത്യൻ ഇസ് എ മാൻ ഹൂ ബിൽസ് ദ ബ്രിഡ്ജ് നോട്ട് ദി വോൾ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് പാലം പണിയുന്നവനായിരിക്കണം, നോട്ട് ബ്രിഡ്ജ് പണിയ സോറി വോള് മതില് പണിയുക എന്നുള്ളതല്ല. അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഈ നമ്മുടെ ട്രംപ് മെക്സിക്കോയിൽ മതില് കിട്ടണമെന്നൊക്കെ ഇല്ലേ പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് മതില് കിട്ടുന്നവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല. അമേരിക്കയിൽ ചിലപ്പോൾ നമ്മുടെ ഇവിടെ മിക്കവാറും ഫെൻസിങ് അല്ല ഉണ്ടോ? ഞങ്ങളുടെ അവിടെ ടെക്സാസിലൊക്കെ മിക്കവാറും ഒരു തടി കൊണ്ടുള്ള ഫെൻസിങ് ആണ്. എന്നല്ല, ഫെൻസിങ് ഇല്ലാത്തത് നല്ലതാണ്. ഒരു ഡിറ്റാച്ച്മെന്റ് അല്ല, മനസ്സിലെ അറ്റാച്ച്മെന്റ് ആണ്. അതുകൊണ്ട് ഫ്രാൻസിസ് പോപ്പ് പറയുന്നത് ക്രിസ്ത്യൻ ഇസ് എ മാൻ ഹൂ ബിൽഡ്സ് ദ ബ്രിഡ്ജ് നോട്ട് ബിൽഡ്സ് ദി വോൾ. മതില് പണിയാനല്ല നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നുള്ള. അതിനെ നാം കാണുന്നത് കർത്താവ് തന്റെ ദൗത്യം നിറവേറ്റുവാനായിട്ട് ആദ്യം ജീസസ് ഹാസ് ചോസൻ 12 അപ്പസ്തലന്മാരെ നിയമിച്ചു. നമുക്കറിയാം 12 പേര്, അവർക്കൊരു പേരും ഒക്കെ ഉണ്ട്. 12 പേർക്ക് പേരുണ്ട്, നമുക്ക് എല്ലാം അറിയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് ഇവിടെ നാം കാണുന്നത് വേറെ 70 പേരെ നിയമിച്ചു. അനന്തരം കർത്താവ് വേറെ 70 ഇവാഞ്ചലിസ്റ്റ് അപ്പോയിന്റഡ് ബൈ ജീസസ് 70 പേരെ നിയമിച്ച് പട്ടണങ്ങളിലേക്കും ഊരുകളിലേക്കും കർത്താവ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ന്യൂ NIV ന്യൂ ഇന്റർനാഷണൽ വേർഷനകത്ത് നാം കാണുന്ന അവിടെ 72 പേരാണ്. എന്നാൽ RSV നമ്മുടെ മലയാളം ബൈബിളിൽ കാണുന്ന 70 പേരാണ്. 70 എന്ന് പറയുന്ന പഴയ നിയമത്തിലെ മോശ 70 പേരെ മൂപ്പന്മാരെ വിളിച്ചു തന്നോട് നിർത്തി സമാപന കൂടാരത്തിൻ്റെ അവിടെ നിർത്തി എന്നുള്ളത്. അപ്പോൾ ആ 70 റെപ്രസെൻ്റ് ചെയ്താണ് ഈ 70 പേരെ കർത്താവ് അയച്ചത്. അവര് അവരുടെ പേര് പറയുന്നില്ല. 70 പേര് കർത്താവിന് മുൻപായിട്ട് അയച്ചു. They are not a prominent people. They are evangelists. Anonymous people. സാധാരണ ഞാൻ നിങ്ങളെ പോലെയാണ് 70 പേരെ പട്ടണങ്ങളിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അതിനകത്ത് യേശുക്രിസ്തു വലിയൊരു സ്ട്രാറ്റജി ഉണ്ടായി. വെറും ജീസസ് വാസ് എ ജീനിയസ് ഇൻ ഓർഗനൈസേഷൻ സ്ട്രാറ്റജി, മനസ്സിലായി? എല്ലാം കർത്താവ് നന്നായി, എവറിഥിങ് ഹി ഹാസ് ഡൺ വെൽ, നന്നായി ചെയ്യുന്നവനാണ് കർത്താവ്. ഇവിടെ നാം കാണുന്നുണ്ട്, അധികം വിവരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. നമ്മൾ വായിച്ചു നോക്കിയാണ് കർത്താവിനുള്ള 6 സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. തന്ത്രങ്ങൾ, കുതന്ത്രമല്ല, തന്ത്രങ്ങളാണ്. എങ്ങനെയാണ് വർക്ക് നമ്മളാണെന്നില്ല, എങ്ങനെ പാര വെക്കാം, പാലം പണിയാനായിട്ട് പാര ആവശ്യം ഇല്ല ഇല്ലായിട്ട്, പക്ഷെ പാലം പൊളിക്കാനായിട്ട് പാര വേണം, മനസ്സിലേ? അപ്പൊ നമ്മളാരും പാരയായിട്ടിരിക്കരുത്, മനസ്സിലെ? നമ്മളെല്ലാം പാലം പണിയുന്നവരായിരിക്കും. അതുകൊണ്ട് ഇവിടെ കർത്താവ് എന്താണ് ചെയ്തത്? ഒന്നാമത്തെ സ്ട്രാറ്റജി നമ്മളവിടെ വായിച്ചാൽ ഞാനിപ്പം പറഞ്ഞു പോകാം. ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കർത്താവ് അവരെ തനിക്ക് മുൻപായിട്ട് പട്ടണങ്ങളിലേക്ക് ഊരിയെടുക്കായി. ഹി സെൻഡ് എഹെഡ് ഓഫ് ഹിം, മുൻപായിട്ട് അയച്ചു. രണ്ടാമതായിട്ട് കാണുന്നത് ഈ രണ്ട് പേര് സെൻഡ് 2x2. ഇവിടെ ഉള്ള കാര്യമാണ് കേട്ടോ, രണ്ടുപേരെ അയച്ചു, രണ്ടുപേരെ അയക്കുന്നത്. പ്രധാന പർപ്പസ് ഉണ്ടായിരുന്നു, പരസ്പരം ഒരു മ്യൂച്വൽ എൻകറേജ്മെന്റ് ഫോർ സ്ട്രെങ്തനിങ് ഫോർ ഫെല്ലോഷിപ്പ്. അവിടെ രണ്ടുപേരെ ഈ രണ്ടായിട്ടാണ്, എല്ലാം സ്ട്രാറ്റജിയാണ്. തന്നെ പോകണ്ട, ഈ രണ്ട് പേര് പോവുക എന്നുള്ള നല്ല സ്ട്രാറ്റജിക്കൽ മാനായിരുന്നു കർത്താവ് എന്നുള്ളത്. ഉഴപ്പിച്ചിരുന്ന ആളല്ല. നമ്മളെ പോലെ സാധാരണയല്ല. മൂന്നാമതായിട്ട് നാം കാണുന്നത്, ഡു നോട്ട് ടേക്ക് ടു മച്ച് ഓൺ ദ വേ. വഴിയിൽ സഞ്ചിയും പൊക്കളവും ചെരുപ്പും എടുക്കരുത്. ഇതൊക്കെയാ പറഞ്ഞു. അതായത് പോകുന്ന ഉടനെ നോ പേഴ്സ്, നോ വാലറ്റ്, നോ സെൽഫോൺ, നോ വാട്സപ്പ്, നോ ഫേസ്ബുക്ക് പേജ്, ഗോ ഹെഡ് ഇതുള്ള. അതുകൊണ്ട് വഴിയിൽ സഞ്ചിയും പൊക്കളും എടുക്കും, ലഘുവായിട്ട് പോവുക, വലിയ ഭാരവും കൊണ്ടൊന്നും പോകരുത് എന്നാണ് കർത്താവ് പറയുന്നത്. നാലാമതായിട്ട് പറയുന്ന ഒരു സിമ്പിൾ മെസ്സേജാണ്, നിങ്ങൾ എവിടെ ചെന്നാലും എന്തോ പറയുന്നു, ശാലോം. ഈ വീടിന് സമാധാനം ഉണ്ടായിരുന്നു, ഇത്ര നന്നായിരിക്കുന്നു. എവിടെ ചെന്നാലും നമ്മൾ പറയുമോ? കത്തോലിക്കരെ കണ്ടാൽ യേശുശായിക്ക് സമാനം ഉണ്ടായിട്ടെന്ന് പറയും, നമ്മളതൊന്നും പറയില്ല, നമുക്കത് കേൾക്കാൻ പ്രയാസം. ശാലോം, എവിടെ ചെന്നാലും നിങ്ങൾ ആ വീട്ടിൽ സമാധാനം, പീസ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതിന് പരമായിട്ട് സമാധാനം ഇതാണ് പറയുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദ മിഷൻ ഇൻ ത്രീ സ്റ്റെപ്സ്. അവിടെ പറയുന്നുണ്ട് നിങ്ങൾ തരുന്നത് ഭക്ഷിപ്പിൻ, വീട്ടിൽ നിന്നാൽ തരുന്നത് ഭക്ഷിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുക, ദൈവരാജ്യം പ്രശ്നം. മൂന്ന് സ്റ്റെപ്പാണ്, ത്രീ സ്റ്റെപ്സ് ഫോർ മിഷൻ. ഒന്ന്, ഈറ്റ്, തരുന്നത് ഭക്ഷിപ്പിൻ. വലിയ ചോയ്സ് ഒന്നുമില്ല, ആ വീട്ടിൽ തരുന്നുള്ളത് ഭക്ഷിപ്പാണ്. അല്ല നമ്മൾ വലിയ ചോയ്സ് കൂടെ ഒന്നും പോരോ, അവരുടെ സൗകര്യം അനുസരിച്ച്. ഞങ്ങൾ പണ്ടൊക്കെ ആയിരുന്ന മിനിസ്ട്രി ആരംഭിച്ച കാലത്ത് ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ അമ്മച്ചിമാര്, അച്ഛൻ ചെല്ലുകയല്ലയോ, അന്ന് കോഴിമുട്ടൊക്കെ ഉണ്ട്, കോഴിമുട്ടയാണ് പ്രധാനമായിട്ട് കിട്ടും നിങ്ങൾക്കറിയ പഴയ ആൾക്കാർ. അതൊക്കെ അന്നെങ്കിൽ പിന്നെ പൊളിച്ചോണതായിരുന്നു, ആ പൊളിച്ചോണ്ടിരുന്ന കോഴിമുട്ടയിൽ നമുക്കറിയാമല്ലോ ചാരമൊക്കെ, ഇന്നിപ്പോൾ വലിയ ഗ്യാസൊക്കെ എന്ന് പറയും, ചാരത്തിൻ്റെ അടയാളമൊക്കെ കാണും. പക്ഷെ അതായിരുന്നു, പിന്നെ കട്ടൻ കാപ്പിയുമായിരിക്കും, മനസ്സിലായി, ആ കാലമായിരുന്നു. അതാ ഞാൻ 51 വർഷത്തിന് മുമ്പുള്ള കാര്യം, ഇപ്പോൾ ഒന്നുമല്ല. ഇപ്പോൾ വലിയ ചെന്ന എന്തോ ഡ്രിങ്ക്സ് ആവേണ്ട, ഏത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടോ അതോ ജ്യൂസ് വേണോ എന്തോ വേണം, വെറൈറ്റി ഓഫ് ചോയ്സസാണ്. അപ്പോൾ തരുന്നത് പക്ഷിപ്പിയും. രണ്ടാമതായിട്ട് പറയുന്നതാണ് അവിടെ പറയുന്നത്, രണ്ടാമതായിട്ട് പറയുന്നത് ത്രീ സ്റ്റെപ്സ് ഫോർ മിഷൻ. അതായത് രോഗികളെ സൗഖ്യമാക്കുക, ഹീൽ ദ സിക്ക്. മൂന്നാമതായിട്ട് പറയുന്നത് ദൈവരാജ്യം സമീപിച്ച് പ്രഖ്യാപിക്കാം. ഇതവിടെ പറയുന്ന ദ കിങ്ഡം ഓഫ് ഗോഡ് നിയർ, പ്രഖ്യാപിക്കുക. ഈ മൂന്ന് സ്റ്റെപ്പാണ്, തരുന്ന പക്ഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, ദൈവരാജ്യം പ്രസംഗിപ്പീൻ. ആറാമതായിട്ട് കർത്താവിടെ പറയുന്നത് ചെന്നായ്ക്കളുടെ അടിവിൽ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നത്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് അയക്കുന്നത്. അതായത് ഇത് അല്പം റിസ്ക്കുള്ള പണിയാണ്. നിങ്ങൾ പോകുന്ന ആട് യുവർ ഷീപ്പാണ്, അത് എവിടേക്കാണ് പോകുന്നത്? കുഞ്ഞാടുകളുടെ അല്ല, എന്തുവാ, പന്നികൾ ചെന്നായ്ക്കളുടെ നടുവിലേക്ക്. അവിടെ അപകടമുണ്ട്, റിസ്ക് ഉണ്ടെന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനി വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ രക്തസാക്ഷിയായിരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കുർബാനയെ സംബന്ധിപ്പം ഒരുങ്ങുക, നമ്മൾ ഓർക്കണം കുർബാനയെ സംബന്ധിക്കുക എന്ന് പറയുന്ന യു ആർ going to become a martyr of Christ. യേശുവിന്റെ രക്തസാക്ഷികളായിരിക്കാനാണ്. അതിന് അർത്ഥം അറിയാതെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നു, മനസ്സിലായി. നമ്മളിപ്പോ കുർബാനയ്ക്ക് വന്ന് മുട്ടുകുത്തം ഒരു പാട്ട് പാടുമല്ലോ, എന്താ പറയുന്നത്, എന്താ പാടുന്നത്, ഓർക്കുന്നുണ്ട്, എന്താ പാടുന്നത്, വേറെ പാടാൻ പോകുന്നത്, ദൈവസുതർ. അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? ദൈവസുതർ ആയിടുവാനായിട്ട്. ഞാൻ എന്തിനാ കുർബാന സംബന്ധിക്കുന്നത്? ഞാനും നിങ്ങളും ദൈവസുതർ ആയിരിക്കാനായിട്ട്, ചുമ്മാ പാടുകയല്ല, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ദൈവശുദ്ധരായിരിക്കാനായിട്ട് നാം കുർബാനയിൽ സംബന്ധിക്കുകയാണ്, രക്തസാക്ഷികളായിരിക്കാൻ. ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ദൈവശാസ്ത്രനായിരുന്നല്ലോ ബോൺഹോഫർ, ഹിറ്റ്ലറുടെ കാലത്ത്. യേശുവിനെ പോലെ 33 വർഷമേ ജീവിച്ചു. ഹിറ്റ്ലറുടെ കാലത്ത് അദ്ദേഹത്തെ തുറുങ്കിലടച്ചു, കൊന്നു. അതിനു അദ്ദേഹം പറയുന്ന, വെൻ ജീസസ് കോൾസ് എ മാൻ ഹി കോൾസ് ഹിം ടു ഡൈ. കർത്താവ് ഒരാളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ ചോദിച്ചാൽ മരിക്കാനാണ് വിളിക്കും. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ, വി ആർ കോൾ ഫോർ എ പ്രീസ്റ്റ്ലി മിനിസ്ട്രി, അത് നമുക്കുള്ളതാണ്. അവിടെ പട്ടുമത്തയല്ല, അവിടെ റിസ്ക്കാണ്, അവിടെ ചെന്നായ്ക്കളുണ്ട് എന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് അത്രേ. ഒറീസയിലെ 1991 നമുക്കറിയാം, ഒറീസയിലെ ഗ്രാമത്തിൽ ഗ്രഹാം സ്റ്റെയിൻസും കണ്ട രണ്ട് കുഞ്ഞുങ്ങളും ചുട്ടെഴിയപ്പെട്ട് കൊന്നു കൊല്ലപ്പെട്ടു എന്നുള്ളത് സംഖ്യകൾ. ഇതിനാ കുഷ്ഠരോഗികളുടെ പ്രവർത്തി പാദം വന്നു വരാം. അവളുടെ വാനിട്ട് അവരുടെ തീ വെച്ച് കൊന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പട്ടത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ ജനമാണ്. എന്നെ നിങ്ങളെവിടെ ആക്കിയിരിക്കുന്ന കഷ്ടത അനുഭവിക്കാന ക്രൂശ് വഹിക്കാനായിട്ട് ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാന സംബന്ധിക്കുന്ന രക്തസാക്ഷിയായിപ്പോനാണ്, നമ്മൾ മാമോദിസ ഏൽക്കുന്ന രക്തസാക്ഷികളായിരിക്കാനാണ്, അവന്റെ മരണത്തോടും ഉയർപ്പിനോടും അനുഭവായിരിക്കാനായിട്ട്. അതുകൊണ്ട് നാം എല്ലായ്പ്പോഴും ഓർക്കേണ്ടത് അതായ രക്തസാക്ഷികളായിരിക്കാൻ. കർത്താവ് പറഞ്ഞു കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ഹാർവസ്റ്റ് ഇസ് പ്ലെന്റി, ദ ലേബേഴ്സ് ആർ ചുരുക്കമാണ്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ഇന്ത്യയുടെ സ്ഥിതി നോക്കിയാൽ 130 കോടി ജനത, അതിൽ 2.5% ഉള്ള ക്രിസ്ത്യാനികൾ. സെൻസസ് അനുസരിച്ച് ഒരു ദിവസം 30,000 ആൾക്കാരാണ് ഇന്ത്യയിൽ ജനിക്കുന്നത്. 30,000 ആൾക്കാർ, അതില് 29,250 പേര് നോൺ ക്രിസ്ത്യൻസാണ്. ക്രിസ്ത്യൻസ് 750 പേര് ഒരു ദിവസം ജനിക്കുന്നത്, 2.5%. ലോകത്തില് 700 കോടി ജനതയാ, അതിൽ 1/3 ഉള്ള ക്രിസ്ത്യാനികൾ, 2/3 നോൺ ക്രിസ്ത്യൻസാണ്. മനസ്സിലായി? നമ്മളൊരു 200 കോടിയിലധികം എല്ലാ ലോകത്തുള്ള എല്ലാ ക്രൈസ്തവരും. അതുകൊണ്ട് കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരെ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ ഏമാനോട് വേലക്കാരയക്കാനായിട്ട് പ്രാർത്ഥിപ്പിക്കും. എന്താണ് നമ്മുടെ ചുരുക്കമാണ്, നമ്മുടെ ദൗത്യം എന്താണ് ഇത് അറിയിക്കുക എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവം ഒരു വലിയ ദൗത്യത്തിനായിട്ട് നമ്മളെ ഇവിടെ അയച്ചിരിക്കും. നമ്മുടെ സാക്ഷ്യം പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്തിനാണ്? അവൻ്റെ രക്തസാക്ഷിയായിരിക്കാൻ. അതിനുള്ള സ്ട്രാറ്റജി എന്താണ്? ഭർത്താവ് 6 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പട്ടുപത്തിയല്ല, ദുഷ്കരമായിട്ടുള്ള അനുഭവമാണ്. ലെറ്റ് മീ കൺക്ലൂഡ്. ജീസസ് സെൻഡ് അസ് വിത്ത് എ കമ്മീഷൻ. ഒരു വലിയ നിയോഗത്തിൽ അയച്ചിരിക്കും. ഭർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നുണ്ട്, ഒരു വലിയ നിയോഗം വരും. നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകലരെയും ശിഷ്യരാക്കുക. മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ പീപ്പിൾ. ഞാൻ എൻ്റെ നിങ്ങളുടെ ദൗത്യം അതാണ്. ഡു വി ആക്സെപ്റ്റ് ദ ചലഞ്ച് ഓഫ് റോയൽ പ്രീസ്റ്റ്ഹുഡ്? രാജീയ പുരോഹിത വർഗമാണ്. എന്നെ നിങ്ങളെ രാജീയ പുരോഹിതമായി ക്ഷണിച്ചിരിക്കുന്നു. അവിടെ റിസ്ക് ഉണ്ട്. അത് രക്തസാക്ഷിയായിരിക്കും വിളിച്ചിരിക്കുകയാണ്. ആ ചലഞ്ച് നാം സ്വീകരിക്കുമോ? സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതാർത്ഥം താഴ്ത്തി. അതുകൊണ്ട് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കമാണ്. ഡു വി ഹാവ് ദാറ്റ് ബേർഡൻ? ഇതെന്റെ ദൗത്യമാണ്. മറ്റുള്ളവർ ബ്രിങ് അതേഴ്സ് ടു ക്രൈസ്റ്റ് എന്നുള്ളത് നമ്മുടെ ചിന്തയായിരിക്കണം. നമ്മുടെ അലക്സാണ്ടർ മാർത്താ മത്ര പുളിത്താട് അന്ത്യകാലത്തെ കുമ്മനാട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ വിസിറ്റ് ചെയ്യാൻ ചെയ്യുന്നവരുടെ തൻ്റെ രണ്ട് പേരിൽ കാണിക്കുമായിരുന്നു. വേറെ ഒന്നും പറയല്ല, അതെന്റെ കാണി. ടു മോർ ഫോർ ജീസസ്. രണ്ടുപേരെ കൂടെ രക്ഷിക്കുക. ടു മോർ ഫോർ ജീസസ്, യേശുവിനെ രണ്ടുപേരെ രക്ഷിക്കുക. ഇതായിരുന്നു ദൗത്യം. അതുകൊണ്ട് ആ ദൗത്യങ്ങൾക്ക് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. നമ്മൾ ഒരു പട്ടുമെത്തയിലല്ല ആയിരിക്കുന്നു, മാർക്കറ്റിലാണ്. അവിടെയാണ് സുവിശേഷ വേല, അവിടെയാണ് പ്രതിസന്ധികൾ. അതും ദൗത്യം നിറവേറ്റുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മെ സഹായിക്കുമാട്ടാണ്. ഒരു മിനിറ്റ് നമുക്ക് മോനായി പ്രാർത്ഥിക്കാം. അതിനുശേഷം റോയ്